You're with SBS Radio.
നാല് വർഷം മുൻപ് ബ്രസീൽ ലോകകപ്പിൽ അർജന്റീനയെ 1-0 കീഴടക്കി ജർമ്മനി കപ്പ് നേടിയത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. സെമിയിൽ 7-1 എന്ന സ്കോറിന് ജർമ്മനി ബ്രസീലിനെ കീഴടക്കിയതും 4-2 എന്ന സ്കോറിന് അർജന്റീന നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയതും പല ഫുട്ബോൾ ആരാധകരുടെയും സ്വപ്നങ്ങൾ തകർക്കുകയും പലരുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ജൂൺ 14 മുതൽ വീണ്ടും നമ്മൾ ഫുട്ബോളിന് മാത്രം അഹങ്കരിക്കാവുന്ന ലോകമെമ്പാടും കളിക്കുന്ന വേൾഡ് ഗെയിം എന്ന കായികരംഗത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് കടക്കുകയാണ്. 64 മത്സരങ്ങളിലായി 25 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഇതിൽ 45% ടിക്കറ്റുകളും റഷ്യൻ ആരാധകരാണ് വാങ്ങിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നെത്തുന്നവരിൽ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ. ഓസ്ട്രേലിയയിൽ നിന്നും ഒട്ടേറെ ഫുട്ബോൾ ആരാധകരാണ് റഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. 5,000-ലധികം പേരാണ് റഷ്യയിലേക്കുള്ള ടിക്കറ്റുകൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യയും ഒട്ടും തന്നെ പിന്നിലല്ല. 4,000-ലധികം ആളുകളാണ് റഷ്യയിലെ മത്സരങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും ടിക്കറ്റുകൾ എടുത്തിരിക്കുന്നത്. മത്സരങ്ങൾക്കായി ഓസ്ട്രേലിയൻ മലയാളികളും കാത്തിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് കളി കാണാൻ റഷ്യയിലേക്ക് പോകുന്നവരിൽപ്പെടുന്നവരാണ് മെൽബണിലുള്ള അലക്സ് തോമസ്, അജിത് തോമസ് എന്നീ സഹോദരങ്ങൾ. ചെറുപ്രായം മുതലുള്ള ആഗ്രഹമാണ് ലോകകപ്പ് ഫുട്ബോൾ നേരിട്ട് കാണുന്ന കാര്യമെന്ന് അലക്സ് തോമസ് പറയുന്നു.
കുറെ നാളായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ജലീസ. നമ്മള് ഞങ്ങളുടെ ബ്രദേഴ്സും ഞങ്ങളുടെ ഫാമിലി എസ്പെഷ്യലി ഭയങ്കര ഒരു ഫുട്ബോൾ ഫാൻസ് ആണ്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പാലായി നിന്നാണ് ഞാനും എന്റെ ബ്രദേഴ്സും. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴേക്കും ഞങ്ങൾ ബ്രദേഴ്സ് തമ്മിൽ ഒരു തീരുമാനിച്ച് ഞങ്ങൾക്ക് ഒരു യാത്ര നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് പോകണം. അങ്ങനെയാണ് ഇത് ഞങ്ങൾ തുടങ്ങിയത്. അതിന്റെ പ്ലാനിങ് തുടങ്ങിയത് ജൂലൈ 1 തൊട്ട് ലാസ്റ്റ് ഇയർ.
ലോകകപ്പ് മത്സരങ്ങൾക്കായുള്ള ടിക്കറ്റുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവർ എടുത്തിരിക്കുന്നത്.
നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ, പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ഉദ്ദേശിച്ച ടിക്കറ്റുകളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പം പേഴ്സണൽ ആയിട്ടും ഫാമിലി ആയിട്ടും നമുക്കൊരു ഫുട്ബോളിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ ഇത് പോകാൻ ഉദ്ദേശിച്ചതും ഈ എഫേർട്ടെല്ലാം ഇട്ടത്. ഒരു ഓൾമോസ്റ്റ് ഒരു 8 മന്ത്സ് പ്രോസസ് ആണ് സോഫാ. ഇവിടം വരെ ഈ അടുത്താണ് 2 ആഴ്ച മുമ്പാണ് നമ്മുടെ സെമി ഫൈനൽ ടിക്കറ്റിന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത്. ആ ടിക്കറ്റും റെഡിയാണെന്ന് അറിഞ്ഞത്. അപ്പൊ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടിക്കറ്റ് ഇപ്പൊ റൗണ്ട് 16 ആദ്യത്തെ, അത് റൗണ്ട് 16, അത് കഴിഞ്ഞ് 2 ക്വാർട്ടർ ഫൈനൽസും 2 സെമി ഫൈനൽസും, മൊത്തത്തിൽ 5 കളിയാണ്. 5 കളിയും 5 സിറ്റികളിലായിട്ടാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോ, സോച്ചി, മറ്റ് 2 സിറ്റിയുടെ പേര് വേറെ 2 സിറ്റികളും കൂടെ ഉണ്ട്. അപ്പൊ 5 സിറ്റിയിൽ 5 ഡിഫറെന്റ് കളികളാണ്. റൗണ്ട് 16 കഴിഞ്ഞ ഉടനെ തന്നെ 2 ക്വാർട്ടർ ഫൈനൽസ് ഞങ്ങൾ കാണുന്നുണ്ട്, 2 സെമി ഫൈനൽസും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെക്നോളജി ഈസ് ഇംപ്രൂവിംഗ്. ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുമ്പോഴേക്കും പ്ലെയേഴ്സിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കൂടും, കോച്ചിന്റെ സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആവും. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഗെയിം കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു വേൾഡ് കപ്പ് കുറച്ചും കൂടി ഒരു പ്രെഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില ടീംസ് ആർ റിയലി സ്റ്റാൻഡിങ് ഔട്ട്. You know, teams like Brazil, at least on paper, they are very promising. Argentina is a very promising team.
ഓരോ ലോകകപ്പും പ്രഗത്ഭരായ പുതുമുഖങ്ങളെ കണ്ടെത്തുന്നതിനെ സഹായിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് റഷ്യയിലെ മത്സരങ്ങൾക്കായി യാത്രയ്ക്കൊരുങ്ങുന്ന അജിത്.
ഞങ്ങൾ 27 ജൂണിന് പോവും. എന്നെ സംബന്ധിച്ചോളം മെയിൻ ടീമുകൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, അർജന്റീന, ജർമ്മനി. ജർമ്മനി ടീമായിട്ട് കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടീം. എക്സ്ട്രാ ഓർഡിനറി പ്ലെയേഴ്സ് ഇല്ലെങ്കിലും ജർമ്മനി ടീമായിട്ട് കളിക്കാൻ ബെസ്റ്റ്. സ്പെയിനും നല്ല ടീമാണ്. ഈ 4 ടീമുകളാണ് എൻ്റെ ഫേവറേറ്റ് ടീമുകൾ. ഈ കൊല്ലം വേൾഡ് കപ്പ് വരുമ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്ലെയേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിലും പുതിയ യൂറോപ്യൻ ലീഗിലാണെങ്കിലും പുതിയ പ്ലെയേഴ്സിനെ കണ്ടെത്തുന്നത്, അവരുടെ ടാലൻറ്റും എല്ലാം കണ്ടെത്തുന്ന പുതിയ വേൾഡ് കപ്പോടുകൂടിയാണ്. കേട്ടിട്ടില്ലാത്ത പുതിയ പ്ലെയേഴ്സ് ഓരോ കൺട്രിയിൽ നിന്നും ഈ വേൾഡ് കപ്പോടുകൂടി എല്ലാവർക്കും കാണാൻ സാധിക്കും.
റഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക വിസ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പ് മത്സരങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ ഫാൻ ഐ ആണ് ഉപയോഗിക്കുന്നത്.
റഷ്യക്ക് പോകാൻ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എൻഡ് വരെ ഫാൻ ഐ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി കാർഡ് തരും. പാസ്പോർട്ട് സഹിതം പോലെ സ്കാൻ ചെയ്യുന്നത്, അത് ഫിസിക്കലായിട്ട് വിത്ത് ബാൻഡ് നമ്മുടെ നെക്കിലിടാവുന്ന ടൈപ്പ് ഐഡന്റിറ്റി കാർഡ് പോലെ അവർ അയച്ചു തരും റഷ്യയിൽ നിന്ന്. അതാണ് അവരുടെ വിസ പ്രോസസ്. പിന്നെ അവർ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒന്നും സ്റ്റേഡിയത്തിൽ കയറ്റാൻ സമ്മതിക്കില്ല. നമ്മളിപ്പം ആപ്പിലോ അല്ലെങ്കിൽ ഫോണിലുള്ള കാർഡ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാർഡ് കാരണം.
റഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുറമെ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ കഴിഞ്ഞ ബ്രസീൽ ലോകകപ്പിന് സമാനമായി തന്നെ കുടുംബസമേതവും സുഹൃത്തുക്കൾക്കൊപ്പവും ചേർന്ന് ഒരുമിച്ച് മത്സരങ്ങൾ കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്വീൻസ്ലാൻഡ് ലൈപ്സ്വിച്ചിലുള്ള ഷാർലറ്റ് പുതുശ്ശേരി ഫുട്ബോൾ ആരാധകർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇതേക്കുറിച്ച് ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു.
ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. 4 വർഷത്തിലൊരിക്കലും വരുന്നത് മലയാളികൾ അതിനൊരു ഉത്സവമായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും സൂപ്പറുകള് ടൂർണമെന്റുകളുണ്ട്, ലീഗ് മത്സരങ്ങളും മലയാളികളുടെ തന്നെതായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. നമ്മൾ പലയിടത്തും ഒക്കെ ടൂർണമെന്റുകൾ നടത്തുകയും പോയും പരിചയമുള്ളതിന്റെ പേരിൽ പലരുമായിട്ടുള്ള ആ ഫുട്ബോൾ പ്രേമികളുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഇതിലാണ് നമ്മളൊരു ഓൾ ഓസ്ട്രേലിയ മലയാളി സോക്കർ എന്ന് പറഞ്ഞൊരു നമ്മളൊരു ഫുട്ബോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ചും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് വന്നപ്പോൾ തന്നെ നമ്മളറിയാം പലരും പല രാജ്യങ്ങളുടെയും ഫാൻസാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പലതുപോലെ തന്നെ ഫാൻസ്വാറും അതോടൊപ്പം തന്നെ വളരെ രസകരമായ തമാശകളും കൗതുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറഞ്ഞും കൗതുകങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര നാള് ഈ പിഎലിന്റെ ഒക്കെ ആയിരുന്നു, ഇപ്പം വേൾഡ് കപ്പ് തുടങ്ങിയോടുകൂടി വേൾഡ് കപ്പിലേക്കാണ് ആൾക്കാർ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സാധാരണയാണെങ്കിൽ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ എന്ത് സൂപ്പർ ടൂർണമെന്റ് ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള കളികൾ വരുമ്പോൾ കഴിവതും ഒരുമിച്ചിരുന്ന് കാണാനാണ് ശ്രമിക്കാറ്. ഞങ്ങൾ കൂട്ടുകാർ കുറെ പേരുണ്ട്, ഫാമിലി ഉണ്ടാവും. ഇപ്രാവശ്യം റഷ്യയിൽ നടക്കുന്നതുകൊണ്ട് ഓസ്ട്രേലിയൻ ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 മണിക്കും 1 മണിക്കും ഒക്കെ കളികൾ വരുന്നുണ്ട് വെളുപ്പിനുകളിൽ. അതുകൊണ്ട് എത്രത്തോളം അത് നടത്തുമെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും അർജന്റീനയുടെ ഒരു ഘട്ടാരാധകൻ എന്ന നിലയിൽ അർജന്റീനയുടെ കളിയും അതോടൊപ്പം തന്നെ മറ്റ് മെയിനായ സെമി ഫൈനൽസ് ഫൈനൽസ് ഒക്കെ ഒരുമിച്ച് തന്നെ ഇരുന്ന് കാണാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.
ലോകകപ്പിന് മുന്നോടിയായി ഇതിന്റെ ആവേശത്തിൽ വിവിധ ടൂർണമെന്റുകളും ബ്രിസ്ബനിൽ നടന്നു. പലപ്പോഴും ക്രിക്കറ്റിനെ അപേക്ഷിച്ച് ഫുട്ബോളിന്റെ കാര്യത്തിൽ മലയാളികൾക്കിടയിൽ മുതിർന്നവരാണ് കുട്ടികളെക്കാൾ കൂടുതൽ ആവേശം കാണിക്കുന്നതായി കാണാറ്. എന്നാൽ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ 16 വയസ്സിന് താഴെയുള്ള ഒട്ടേറെ പേരാണ് ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ഈ കുറെ നാളുമായിട്ട് ഫുട്ബോൾ മത്സരം കുറവായിരുന്നെങ്കിലും ഇപ്പൊ ഈ വേൾഡ് കപ്പ് വന്നതുകൊണ്ട് ഇവിടുത്തെ കുറെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു പരിശ്രമാർത്ഥമായിട്ട് നമ്മളൊരു ഓൾ ഓസ്ട്രേലിയ സൂപ്പർ ടൂർണമെന്റ് ഈ കഴിഞ്ഞ 2-1 മാസത്തോളം നടത്തുകയുണ്ടായി. അതില് ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ടീമുകളും അതിൽ പങ്കെടുക്കുകയുണ്ടായി. പെർത്തിൽ നിന്നും, കാൻബ്രയിൽ നിന്നും, സിഡ്നിയിൽ നിന്നും, മെൽബണിൽ നിന്നും ഒക്കെ വരികയും പെർത്തുകാരിൽ അതിന്റെ വിന്നേഴ്സും സിഡ്നി ടീമാണ് റണ്ണറപ്പ് ആയത്. അതിനോട് അനുബന്ധമായിട്ടൊരു 2 ജൂനിയർ ടൂർണമെന്റുകൾ നടത്തുകയുണ്ടായി. ഇവര് തന്നെ ഒരു ജൂനിയർ ടൂർണമെന്റ് നടത്തി, പിന്നെ വേറൊരു അസോസിയേഷൻ ഒരു ജൂനിയർ സൂപ്പർ ടൂർണമെന്റ് അണ്ടർ 16 ആയിരുന്നു. അതിൽ രണ്ടിലുമൊക്കെ കുട്ടികളൊക്കെ വളരെ ആവേശത്തോടുകൂടിയാണ് കളിയിലൊക്കെ പങ്കെടുത്തത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇപ്പത്തെ മലയാളികൾ തന്നെയല്ല, വരും തലമുറയും വളരെ ആവേശത്തോടുകൂടി തന്നെ ഈ ഫുട്ബോൾ എന്ന ആ വലിയൊരു കളിയിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്.
അടുത്തിടെ നടന്ന ടൂർണമെന്റുകളിൽ വിജയിച്ച ആവേശത്തിൽ നിന്ന് ലോകകപ്പിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ക്വീൻസ്ലാൻഡിലെ സ്പ്രിംഗ്ഫീൽഡിലുള്ള ജോൺസ് ഡിസ്മി.
റീസെന്റ് നടന്ന ഇവിടെ കൈരളിയുടെ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീം ഞങ്ങളാണ് ജയിച്ചത്. എന്റെ കളി നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് അത് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ ടീമായിട്ട് നല്ലതായിട്ട് കളിച്ചു. എല്ലാ ടീമും വന്ന് അവിടെ എല്ലാവരും എൻജോയ് ചെയ്തു. വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതും ഞങ്ങളുടെ ടീം തന്നെയാണ് ജയിച്ചത്. അത് MAQ വന്ന നടത്തിയ. ഞങ്ങളെല്ലാവരും വലിയ ഫുട്ബോൾ ഫാൻസാണ്. ഞങ്ങൾ എല്ലാ ന്യൂസും എല്ലാം കേൾക്കുന്നവരാണ്. ഞങ്ങള് ഞാനൊരു ബ്രസീൽ സപ്പോർട്ടറാണ്. ഞങ്ങള് എല്ലാ കളിയും വാച്ച് ചെയ്യുകയും കേൾക്കുകയും എല്ലാം പൊടിയായി നിൽക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് കളിക്കാര് അവരെ കുറിച്ച് ഞങ്ങൾ പറയുകയും ബ്രദറും ഞങ്ങളെ കുട്ടികളും എല്ലാവരും ഒരു 10 തൊട്ട് 16 വയസ്സുള്ള എല്ലാവരും ഫുട്ബോളാണ് ഇവിടെ. ഞങ്ങള് എല്ലാവരും കൂടുതലും റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസുമാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ.
ഫുട്ബോൾ മത്സരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ടീം വർക്ക് ആണെന്നുള്ള കാര്യമാണ് അണ്ടർ 16 മത്സരങ്ങളിൽ കളിക്കുന്ന ഇപ്സ്വിച്ചിലുള്ള ജിയോൾ ജോർജ് പറയുന്നത്.
സോക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോട്ട് ഓഫ് ടീം വർക്ക്, കോൺഫിഡൻസ്, ട്രസ്റ്റ്, ഇങ്ങനെ ആൻഡ് സ്കിൽ, ഇതെല്ലാം ഉപയോഗിക്കണം സോക്കറിൽ. നല്ലൊരു എനിക്ക് ചിലപ്പോ തോന്നണ ചിലപ്പോ ജർമ്മനി ആയിരിക്കുന്ന എനിക്ക് തോന്നണ ബിക്കോസ് അവർക്ക് നല്ല അവര് ലാസ്റ്റ് വേൾഡ് കപ്പിൽ അവർ വിന്നീതുണ്ടാവുന്നു നല്ലതായിട്ട് വിന്നീതുണ്ടാവുന്നു പിന്നെ അവർക്ക് നല്ല പ്ലെയർസ് ഉണ്ട് നല്ലൊരു ലോട്ട് ഓഫ് ക്വാളിറ്റീസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ലോകകപ്പിനെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. റഷ്യയിലെ 11 നഗരങ്ങളിലായി 12 സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ 32 ടീമുകളാണ് മത്സരിക്കുന്നത്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ചിപ്പ് എന്ന വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന പ്രത്യേക ഡിജിറ്റൽ ടെക്നോളജിയും ലോകകപ്പിലെ പന്തുകളിൽ പരീക്ഷിക്കുന്നു. മോസ്കോയിലെ ലൂഷ്നിക് സ്റ്റേഡിയത്തിലായിരിക്കും ആദ്യ മത്സരം. റഷ്യയും സൗദി അറേബ്യയും തമ്മിലാണ് ആദ്യ ലോകകപ്പ് മാച്ച്. ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരം ജൂൺ 16 ഫ്രാൻസിനെതിരെയാണ്. 32 ടീമുകളെ 8 ഗ്രൂപ്പുകളിലാക്കി തിരിച്ചുള്ള ആദ്യഘട്ട മത്സരങ്ങളിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലെയും 1-ഉം 2-ഉം സ്ഥാനത്തുള്ള ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയ ശക്തരായ ഡെൻമാർക്ക്, ഫ്രാൻസ്, പെറു എന്നീ ടീമുകളുള്ള ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ടീമിനായിരിക്കും മുൻതൂക്കം, ആരായിരിക്കും മികച്ച ഗോൾ സ്കോറർ എന്നീ കാര്യങ്ങളായിരിക്കും ഫുട്ബോൾ ആരാധകർക്കിടയിൽ പ്രധാന ചർച്ചാവിഷയങ്ങൾ.
Enjoy more stories in your language by visiting sbs.com.au.